Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ത്രികാല പ്രാർത്ഥനാ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. വസന്തം വിരിയിച്ചൊരു ദിവസമായിരുന്നു ഏപ്രിൽ 6-ാം തീയതി, തപസ്സുകാലത്തെ 5-ാം വാരം ഞായറാഴ്ച. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയുടെ വെണ്ണിലാ സൗധവും അപ്പസ്തോലിക അരമനയുമെല്ലാം വസന്തപ്രഭയിൽ തിളങ്ങി നിന്നു. വസന്തകാല പൂക്കളിൽ നിന്നുമുള്ള സൗരഭ്യം വത്തിക്കാൻ തോട്ടത്തിൽ നിന്നും വീശിയത് പരിസരമെല്ലാം ആത്മീയ അനുഭൂതി ഉണർത്തുന്നതായിരുന്നു. പാപ്പായുടെ ത്രികാല പ്രാർത്ഥന പ്രഭാഷണത്തിനായി പതിവിലും കവിഞ്ഞ ജനക്കൂട്ടമാണ് വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിലേക്ക് നീങ്ങിക്കണ്ടത്. വിശ്വത്തര കലാകാരന്മാരായ മൈക്കിളാഞ്ചലോയുടെയും ബെർണീനിയുടെയും കലയും കാലവും തിളങ്ങി നിന്ന അന്തരീക്ഷത്തിൽ ദേവാലയമണികൾ ത്രികാല പ്രാർത്ഥനയ്ക്കുള്ള സമയം വിളിച്ചോതി. അതാ പാപ്പ ഫ്രാൻസിസ് അപ്പസ്തോലിക അരമനയുടെ 5-ാം നിലയുടെ ജാലകത്തിൽ പ്രത്യക്ഷനായി. ജനങ്ങൾ ആർത്തുവിളിച്ചു, ഹസ്തഘോഷം മുഴക്കി. പാപ്പ കരങ്ങളുയർത്തി ഏവരെയും അഭിവാദ്യം ചെയ്തു. ജനങ്ങളുടെ വാത്സല്യ പ്രകടനങ്ങളോട് അവിടുന്ന് പ്രത്യുത്തരിച്ചു. എന്നിട്ട് ത്രികാല പ്രാർത്ഥന പ്രഭാഷണം ഇങ്ങനെ ആരംഭിച്ചു.
കാരി ഫ്രാറ്റെല്ലി എ സോറെല്ലെ, ബോൺജോർനോ. ഇൽ വഞ്ചെല്ലോ ദി ക്വസ്റ്റ quinta domenica di quaresima ci narra la risurrezione di Lazzaro e il culmine dei segni prodigiosi compiuti da Gesù.
തപസ്സുകാലത്തെ 5-ാം ഞായറിന്റെ സുവിശേഷത്തെ ആധാരമാക്കിയാണ് പാപ്പ പ്രഭാഷണം നടത്തിയത്. ലാസറിന്റെ പുനർജീവനായിരുന്നു സുവിശേഷ ഭാഗം. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെയെല്ലാം ഉച്ചസ്ഥാനിയാണ് ബഥനിയിലെ സംഭവം. അത്യപൂർവവും ദൈവികവുമായ ഈ അത്ഭുതം ജെറൂസലേമിലെ പ്രധാന പുരോഹിതന്മാർക്ക് ഒരിക്കലും അംഗീകരിക്കാനായില്ല. ഈ സംഭവത്തോടെയാണ് അവിടുത്തെ വകവരുത്തുവാൻ അവർ തീരുമാനിക്കുന്നത് എന്ന് സുവിശേഷകൻ യോഹന്നാൻ രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു ബഥനിയിലെത്തിയപ്പോഴേക്കും ലാസർ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞെന്ന് അയാളുടെ സഹോദരിമാർ അവിടുത്തെ അറിയിച്ചു. അതിന് അവിടുന്ന് നൽകിയ മറുപടി ഇന്നും മനുഷ്യഹൃദയങ്ങളിൽ ജീവിക്കുന്നു, പ്രതിധ്വനിക്കുന്നു. ഞാനാണ് ജീവനും പുനരുദ്ധാനവും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന്. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതങ്ങൾ മരണാനന്തരം പൂർണവും അമർത്യവുമായ ദൈവിക ജീവനായി രൂപാന്തരപ്പെടും. മരണാനന്തരം ക്രിസ്തു ഭൗമിക ജീവിതത്തിലേക്ക് മടങ്ങിവന്നില്ല. അതുപോലെ ഈ ജീവിതാന്ത്യത്തിൽ നാം ഉദ്ധിതനായ ക്രിസ്തുവിന്റെ തേജോമയമായ ശരീരത്തോട് രൂപാന്തരപ്പെടും. ഭൂമിയിൽ തന്നോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവരെ ജീവിതാന്ത്യത്തിൽ ഉയർപ്പിക്കുവാനും നിത്യജീവിതത്തിലേക്ക് ആനയിക്കുവാനുമായി അവിടുത്തെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ക്രിസ്തു സ്വർഗീയ പിതാവിന്റെ പക്കൽ ഇന്നും എന്നും നമുക്കായി കാത്തിരിക്കുന്നു. ലാസറിന്റെ കുഴിമാടത്തിങ്കിൽ കണ്ണുനീർ പൊഴിച്ച ക്രിസ്തു ഉറക്കെ വിളിച്ചു പറഞ്ഞു, ലാസറെ പുറത്തു വരിക. അപ്പോൾ മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കൈകാലുകൾ നാടകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടും മുഖം തുണികൊണ്ട് ആവരണം ചെയ്യപ്പെട്ടുമിരുന്നു. ലാസറിനു വേണ്ടി ക്രിസ്തു ഉയർത്തിയ വിളി ഇന്നും ഈ ലോകത്തിൽ പ്രതിധ്വനിക്കുന്നുണ്ട്. കാരണം നാം ഓരോരുത്തരും മനുഷ്യരെല്ലാവരും മരണത്തിനധീനരാണ്. ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വന്ന ജീവനാഥനാണ് നമ്മെ ഇന്നും വിളിക്കുന്നത്. തന്നിഷ്ടത്തിൽ നമുക്ക് ചുറ്റും നാം തന്നെ കെട്ടിപ്പൊക്കുന്ന തിന്മയുടെയും മരണത്തിൻ്റെയും കുടീരങ്ങൾക്ക് ക്രിസ്തു ഒരിക്കലും കീഴ്പ്പെടുന്നില്ല. നമ്മുടെ പാപങ്ങളാലും കുറവുകളാലും കെട്ടിയ ശവക്കോട്ടയിൽ നിന്നും പുറത്തു കടക്കാനാണ് ക്രിസ്തു നമ്മെ വീണ്ടും വീണ്ടും വിളിക്കുന്നത്, നമ്മെ ക്ഷണിക്കുന്നത്. വ്യാജവും സ്വാർത്ഥവും മന്ദവുമായ ജീവിതശൈലിയുടെ മരണക്കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ ക്രിസ്തു നമ്മെ നിരന്തരമായി ക്ഷണിക്കുകയാണ്, വിളിക്കുകയാണ്. അഹന്തയുടെ ബാണ്ഡവമഴിച്ച് ക്രിസ്തുവിന്റെ വിളിക്ക് കാതോർക്കാം. അവിടുത്തെ വിളി കേൾക്കുകയും പ്രമാണങ്ങൾ അനുസരിക്കുകയും ചെയ്യുന്ന നിമിഷം മർത്യജീവന്റെ ഉത്ഥാന മുഹൂർത്തമായിരിക്കും. പിന്നെ നാം അവിടുത്തെ നവജീവനിലേക്കും പ്രകാശത്തിലേക്കും കടക്കുകയാണ്. ആ നിമിഷം നമ്മുടെ വ്യാജ വ്യക്തിത്വത്തിന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴും. അപ്പോൾ ദൈവത്തിന്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നിങ്ങളുടെയും എന്റെയും സാക്ഷാത്തായ പ്രതിരൂപങ്ങൾ വെളിപ്പെടുത്തപ്പെടും. മാനസാന്തരത്തിന്റെയും നവജീവന്റെയും കലവറയില്ലാത്ത കൃപാദാനമാണ് ദൈവത്തിൽ നിന്നും അനുദിനം നമുക്ക് ലഭിക്കുന്നത്. അതിനുള്ള പ്രത്യക്ഷ അടയാളമാണ് ലാസറിന്റെ പുനർജീവൻ, പുനരുത്ഥാനം. നമ്മിൽ വർഷിക്കപ്പെടുന്ന ദൈവീക കാരുണ്യത്തിന് അതിരുകളില്ല. പാപ്പ ഈ ഭാഗം ജനങ്ങളെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു.
Non c'è alcun limite alla misericordia divina offerta a tutti.
നമ്മിൽ വർഷിക്കപ്പെടുന്ന ദൈവീക കാരുണ്യത്തിന് അതിരുകളില്ല, ദൈവീക കാരുണ്യത്തിന് അതിരുകളില്ല എന്ന്. ജീവൽ പ്രകാശമായ ക്രിസ്തുവിൽ നിന്നും നമ്മെ അകറ്റുന്ന, നമ്മെ പാപത്തിന്റെ ഇരുട്ടിലാക്കുന്ന കല്ലറയുടെ കല്ലെടുത്ത് മാറ്റുവാനും പാപബന്ധനങ്ങൾ അഴിച്ച് നമ്മെ സ്വതന്ത്രരാക്കുവാനും അങ്ങനെ നവജീവൻ നമുക്ക് നൽകുവാനും ദൈവം നമ്മെ എന്നും ക്ഷണിക്കുന്നു, എന്നും വിളിക്കുന്നു എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ പ്രഭാഷണം ഉപസംഹരിച്ചത്.
È sempre pronto a sollevare la pietra tombale dei nostri peccati che ci separa da lui, che è la luce dei viventi.
പ്രഭാഷണത്തെ തുടർന്ന് റുവാണ്ടയിലെ കൂട്ടക്കുരുതിയുടെ 20th വാർഷികം പാപ്പ അനുസ്മരിച്ചു. 100,000+ ട്യൂറ്റിസ് വംശജരാണ് 1994 സ്വന്തം നാട്ടുകാരായ മറ്റു വർഗക്കാരാലും സ്വേച്ഛാഭരണത്തിന്റെ പട്ടാളക്കാരാലും കൂട്ടക്കൊല ചെയ്യപ്പെട്ടത്. ആത്മീയവും മാനുഷികവുമായ സമൂഹത്തിന്റെ പുനരാവിഷ്കരണത്തിനു വേണ്ടി പ്രത്യാശ കൈവെടിയാതെ അനുരഞ്ജനത്തിന്റെ പാതയിൽ മുന്നേറണമെന്ന് പാപ്പ അവിടുത്തെ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ത്രികാല പ്രാർത്ഥനയ്ക്കെത്തിയ തീർത്ഥാടകരെയാണ് പാപ്പ പിന്നെ അഭിവാദ്യം ചെയ്തത്. റോമിൽ സമ്മേളിച്ചിരിക്കുന്ന ഇറ്റലിയിലെ കത്തോലിക്ക പ്രേഷിത പ്രവർത്തകരെ, ദ കാത്തലിക് ആക്ഷൻ സംഘടനയുടെ വിദ്യാഭ്യാസ സമ്മേളനത്തെ പാപ്പ അനുമോദിച്ചു. വിദ്യാഭ്യാസത്തിലുള്ള സമർപ്പണവും നിക്ഷേപവും പ്രത്യാശയുടെ സമർപ്പണവും നിക്ഷേപവുമാണെന്ന് പാപ്പ പ്രത്യേകം വിശേഷിപ്പിച്ചു. തുടർന്ന് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും എത്തിയ തീർത്ഥാടകരെ, പ്രത്യേകിച്ച് സ്പെയിൻ, കാനഡ, ഓസ്ട്രേലിയ, ബെൽജിയം, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും എത്തിയവരെ പാപ്പ പ്രത്യേകം ആശംസിച്ചു. പിന്നെ ഇറ്റലിയിലെ മൂർച്ചിയ, കർത്തജീന, കൊൺകോർദിയ, പെർദനോണെ എന്നീ സ്ഥലങ്ങളിൽ നിന്നും വന്നവരെയും പാപ്പ അഭിനന്ദിച്ചു. സ്ഥൈര്യലേപനം സ്വീകരിച്ചവരും സ്വീകരിക്കാൻ ഒരുങ്ങുന്നവരുമായി റോമാരൂപതയുടെ വിവിധ ഇടവകകളിൽ നിന്നും എത്തിയ യുവജനങ്ങളെയും പാപ്പ പ്രത്യേകം അനുമോദിച്ചു. സുവിശേഷത്തിന്റെ പോക്കറ്റ് പതിപ്പ് കൂടെ കൊണ്ടു നടക്കുകയും അത് വായിക്കുകയും ചെയ്യണമെന്ന കാര്യം പാപ്പ ഫ്രാൻസിസ് പലവട്ടം ജനങ്ങളോട് പറയുകയുണ്ടായി. ഇക്കുറി അത് പ്രാവർത്തികമാക്കുകയാണെന്ന് പ്രസ്താവിച്ച പാപ്പ ത്രികാല പ്രാർത്ഥനയ്ക്ക് ശേഷം ചതുരത്തിൽ സുവിശേഷത്തിന്റെ പോക്കറ്റ് പതിപ്പ് സൗജന്യമായി ലഭ്യമാക്കുമെന്നും ജനങ്ങളെ അറിയിച്ചു. അത് ദിവസവും ഉപയോഗിക്കണമെന്നും അങ്ങനെ ക്രിസ്തുവുമായി സംവദിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. തുറവോടെ വചനം സ്വീകരിക്കുന്നവരിൽ അത് വളർന്ന് ഫലമണിയുമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. സമ്മാനമായി കിട്ടിയ സുവിശേഷത്തിന് പ്രതിസമ്മാനമായി ചെറിയ ഉപവിപ്രവൃത്തികൾ ചെയ്യാൻ നിങ്ങൾ മറക്കരുതെന്നും ചത്രത്തിൽ സമ്മേളിച്ച വൻ പുരുഷാരത്തോട് പാപ്പ ഉദ്ബോധിപ്പിച്ചു. തുടർന്ന് പാപ്പ ജനങ്ങൾക്കൊപ്പം ത്രികാല പ്രാർത്ഥന ചൊല്ലുകയും അവർക്ക് അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
Angelus Domini nuntiavit Mariae
et concepit de Spiritu Santo.
Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
Santa Maria, mater Dei.
Sin nomen Domini benedictum.
Es hoc nunc et usque in saeculum.
Adiutorium nostrum in nomine Domine.
Qui fecit caelum et terram.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
Amen.
En recordatevi bene, non c'è alcun limite alla misericordia divina offerta a noi tutti. Vi auguro buona domenica e buon pranzo. Arrivederci.
നമ്മിൽ വർഷിക്കപ്പെടുന്ന ദൈവീക കാരുണ്യത്തിന് അതിരുകളില്ല. പാപ്പ ഈ ഭാഗം ജനങ്ങളെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ചു.
മേഘങ്ങൾക്കിടയിൽ പ്രഭാത താരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതെ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം
മേഘങ്ങൾക്കിടയിൽ പ്രഭാതതാരം പോലെ അത്യുന്നതന്റെ ഗേഹത്തിനു മീതേ ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഉത്സവവേളയിൽ വിളങ്ങുന്ന പനിമതി പോലെ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം ഓ മാതേ മരിയേ നീ എൻ്റെ മനസ്സിൻ്റെ ദീപം
ഈ ഗാനം ആലപിച്ചത് കെസ്റ്ററും എലിസബത്ത് രാജുവും സംഘവുമാണ്. ഗാനരചനയും സംഗീതവും ഫാദർ ഷാജി തുമ്പേച്ചിറയുടേതാണ്.
തിളങ്ങുന്ന മേഘങ്ങൾക്കിടയിൽ വിളങ്ങുന്ന മഴവിൽ
ശക്തിൽ പുകയും നാറു സുഗന്ധദ്രവ്യം പോലെ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാപ്പ ഫ്രാൻസിസിന്റെ തൃക്കാല പ്രാർത്ഥനാ സന്ദേശമാണ്.